ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. كتاب توحيد لي باب ما جاء അന്ന ബഅല ഹാദിഹിൽ ഉമ്മ യഅബ്ദു ലൗഥാൻ, ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കും, അവരിൽ ശിർക്ക് വരും എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ പൂർത്തീകരണമാണ്. നമുക്ക് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ് തൗഹീദ്. അത് വളരെയധികം വ്യക്തമായിട്ടും ശിർക്കും തൗഹീദും തമ്മിലുള്ള വേർതിരിവുകൾ ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടും ഒരുപാട് ആളുകൾ ഖുർആൻ ഓതുകയും ഖുർആൻ പാരായണം ചെയ്യുകയും അത് മനഃപ്പാഠമാക്കുകയും അതിലേക്ക് ചേർത്തി പറയുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആ ശിർക്കിൽ തന്നെ തുടർന്നു പോകുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് അവർക്ക് തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ശുബഹത്തുകൾ, സംശയങ്ങൾ. അവർ ചെയ്യുന്ന ശിർക്കിനെ ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. അപ്പം അതിൽപ്പെട്ട ഒരു കാര്യത്തിനെക്കുറിച്ച് അതിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ അധ്യായത്തിൽ അത് തീർക്കുന്നത്. അഥവാ ഈ ഉമ്മത്തിൽ ഷിർക്ക് വരികയില്ല എന്ന ഒരു ജൽപ്പനത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനായി അവർ ഉദ്ധരിക്കാറുള്ളത് സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസാണ്. ഇന്ന ഷെയ്ത്താൻ ഐസ അൻ യഅബ്ദുഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ് വലാകിൻ ബിത്തഹ്രീശി ബൈനഹും. തീർച്ചയായും ജസീറത്തുൽ അറബിൽ പിശാജ് വീണ്ടും ആരാധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ പിശാജിന് നിരാശ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് തമ്മിൽ കുഴപ്പങ്ങൾ ഇളക്കിവിടും. ഇതേ സംഭവിക്കുകയുള്ളൂ എന്നാണ്. അഥവാ നമ്മൾ നിങ്ങൾ ഷിർക്കിലാണ്, നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കിലാണ്, ഷിർക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഇതാണ് പറയാ, ഇല്ല അങ്ങനെ ഷിർക്കൊന്നും വരികയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഷിർക്ക് വരികയില്ല എന്ന് പറയും. അങ്ങനെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊന്നും ഷിർക്കല്ല എന്ന് പറഞ്ഞ് മറ്റെന്തെങ്കിലും അതിനുള്ളൊരു വജ്ഹുകൾ, അത് ദുആയാണ്, ഇസ്തിഗാസയാണ്, അത് ഇസ്തിഷ്ഫാ ആണ്, അത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത് കാണാം. അപ്പം അതിനുള്ള മറുപടികളായിട്ട് അഥവാ മുസ്ലിം ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് ഷിർക്കിൽ പതിക്കും എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കുന്ന തെളിവുകളിൽ ചിലതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അതുപോലെ മേൽ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണവും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിന് നിരാശയുണ്ടാകുമെന്നാണ്, അതല്ലാതെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല എന്നാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനൊരു കാര്യത്തിൽ നിരാശയുണ്ടായി എന്നുള്ളത് അതുപോലെ സംഭവിക്കണമെന്നില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അമ്പിയാക്കൾക്ക് അവരുടെ ദഅവത്ത് വിജയിക്കുമോ, അവർ കളവാക്കപ്പെടുമോ പൂർണ്ണമായിട്ട് എന്നൊക്കെയുള്ള നിരാശയുണ്ടായിരുന്നു. സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ ഹത്ത ഇദസ്തൈ അസർ റുസുൽ, അങ്ങനെ നമ്മുടെ റസൂലുമാർക്ക് നിരാശയുണ്ടായി. വലൊന്നു അന്നഹും കതുകുതിബു, അവരെല്ലാം കളവാക്കപ്പെടുമെന്ന് അവർ ധരിക്കുകയും ഉണ്ടായി. ജാഅഹും നസ്റുന, അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം അവർക്ക് വന്നെത്തിയത്. അഥവാ റസൂലുമാർ പോലും അവർക്കുണ്ടായിട്ടുള്ള നിരാശ അതുപോലെ സംഭവിക്കണമെന്നില്ല. കാരണം ആളുകൾ ധരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുക. അപ്പോൾ പിന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിരാശയോ അവന്റെ പ്രതീക്ഷയോ ഇതൊന്നുമല്ല സംഭവിക്കുക, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന കാര്യമാണ് സംഭവിക്കുക. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് ഈ ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പിശാചിനുണ്ടായ മുസല്ലൂൻ, അൽ മുസല്ലൂൻ, അവർ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതുദ്ദേശിക്കുന്നത് സഹാബികളാണ്, അല്ലെന്ന് ഉദ്ദേശിക്കുന്നത് സഹാബികളായ, നിസ്കരിക്കുന്ന സഹാബികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷിർക്ക് വരികയില്ല എന്നുള്ളതാണ്. അത് സത്യവുമാണ്. സഹാബികൾ ആർക്കും ശിർക്ക് സംഭവിച്ചിട്ടില്ല. സഹാബികളിൽപ്പെട്ട ആരും അവർ ശിർക്ക് സംഭവിച്ചതായി നമുക്കറിയില്ല. പിന്നീട് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഈ അല്ലിന്റെ അർത്ഥം അത് മുഴുവൻ മുസ്ലിമീങ്ങൾ എന്നാണ്. അത് ശരിയാണ്, മുഴുവൻ മുസ്ലിമീങ്ങളും പിശാചിനെ ആരാധിക്കുക എന്നുള്ള കാര്യം സംഭവിക്കുകയില്ല. അതിൽ പിശാചിന് നിരാശയുണ്ടാകും. കാരണം എപ്പോഴും അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന, ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് അവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് മുഴുവൻ മുസ്ലിമീങ്ങളെ തൊട്ടുമാണ് പിശാചിന് നിരാശയെങ്കിൽ അത് നിരാശയായിട്ട് തന്നെ നിൽക്കും. കാരണം അങ്ങനെ എല്ലാ ആളുകളും ഷിർക്കിലേക്ക് സംഭവിക്കുക എന്നുള്ളത് ഒരിക്കലുമില്ല. പിന്നീട് നമ്മൾ പറഞ്ഞ മറ്റൊരു മറുപടിയാണ് ഈ അധ്യായത്തിൽ വന്ന വരാത്തതുമായ ചില ഹദീസുകൾ. ആ ഹദീസുകളിലുണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ ഷിർക്ക് സംഭവിക്കും, അവർ ദുൽഖലസ അഥവാ ചില പ്രത്യേക വിഗ്രഹങ്ങൾ, തായിഫിന്റെ അടുത്തുള്ള ചില പ്രത്യേക വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ, ദൗസ് ഗോത്രത്തിലുള്ള സ്ത്രീകൾ അവിടെ തിരക്ക് കൂട്ടുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല പോലെയുള്ള ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകളൊക്കെ നമ്മൾ വായിച്ചിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇവർക്ക് പറയേണ്ടി വരും ഹദീസുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒന്നിൽ ഷിർക്ക് സംഭവിക്കുകയില്ല, ഒന്നിൽ ഷിർക്ക് സംഭവിക്കുന്നു എന്നുള്ളത്, അതൊരിക്കലും സംഭവിക്കുകയില്ല. ഹദീസുകളിൽ, സഹീഹായ ഹദീസുകൾക്ക് തമ്മിൽ ഒരിക്കലും അങ്ങനെ വൈരുദ്ധ്യം സംഭവിക്കുകയില്ല. മറിച്ച് ആ വിഷയത്തിൽ അവർ പഠിച്ചാൽ അവർക്ക് മനസ്സിലാകും പിശാചിന്റെ നിരാശ അത് വേറെയാണ്, ഷിർക്ക് സംഭവിക്കുമെന്നുള്ളത് സംഭവിക്കുന്ന കാര്യമാണ്. അതിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ പോലും ചിലർ ചില സ്ഥലങ്ങളിൽ നിന്നും ഞാൻ നബിയാണെന്ന് വാദിച്ചിട്ടുണ്ട്. പിന്നീട് സഹാബത്തിന്റെ കാലത്തും മുസൈലിമത്തുൽ കദ്ദാബ്, അതുപോലെ അസ്വദുൽ അനസി പോലെയുള്ള ധാരാളം മുഷരിക്കൾ, കാഫിറുകൾ അവർ നബിയാണെന്ന് വാദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം മുർത്തദാണ് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ചില ആളുകൾ മുർത്തദായി പോയതും അറിയപ്പെട്ട കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അറിയിക്കുന്നത് ആ ഉമ്മത്തിൽപ്പെട്ട ആളുകളിൽ ഷിർക്ക് സംഭവിക്കും എന്ന് തന്നെയാണ്. മാത്രവുമല്ല മറ്റൊരു വലിയ വൈരുദ്ധ്യം കാണാം. ഈ ഷിർക്ക് സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഖബറാരാധനയും അതുപോലെയുള്ള സൂഫിസവും പേറി നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എത്രയോ സലഫി ഉലമാക്കളെ തക്ഫീർ ചെയ്യുന്നുണ്ട്. അവരെ വാദപ്രകാരം മുഹമ്മദ് അബ്ദുൽ വഹാബും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ കാഫിറുകളാണ്, അങ്ങനെ തക്ഫീർ ചെയ്യുന്നവരാണ്. അപ്പൊ അത് അവരെ വാദത്തെ തന്നെ അതിനുള്ള വൈരുദ്ധ്യമാണ്. കാരണം അവർ പറയുന്നത് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആരും മുർത്തദാവുകയില്ല, അല്ലായെങ്കിൽ കാഫിറാവുകയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അവർ തക്ഫീർ ചെയ്യുക വഴി അവർ കാഫിറാണെന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ വാദത്തിന് തന്നെ വൈരുദ്ധ്യവുമാണ്. നമ്മൾ പിന്നീട് പറഞ്ഞു അവരുടെ മദ്ഹബിലുള്ള ഗ്രന്ഥങ്ങളിൽ ബാബു റിദ്ദ, മുർത്തദായവന്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അധ്യായങ്ങളില്ലാത്ത ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥവുമില്ല അറിയപ്പെട്ട. അപ്പൊ അതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന കാര്യമാണ് ഷിർക്ക് സംഭവിക്കുമെന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ അധ്യായം പറയുന്നത് ആരെങ്കിലും മുശ്രിക്കാക്കാൻ എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് കരുതിയിരിക്കണം ഷിർക്ക് സംഭവിക്കുമെന്നുള്ളത് അത് അറിയപ്പെട്ട കാര്യമാണ്, സത്യമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പേടിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നഫ്സിൽ പേടിച്ചതുപോലെ വജ്നുബ്നി വബനി അന്നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ അബ്നാഗുകളെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബെ നീ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഷിർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ, അത് സംഭവിക്കുമെന്നുള്ള കാര്യം അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി അവസാനമായിട്ടുള്ള ഒരു ഹദീസാണ് ഇതിലുള്ളത്. ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാ വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അൻ സൗബാന റളിയല്ലാഹു അൻഹു, സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ സവാലി ان الله زوالي الارض فرايت مشارقها ومغاربها. الله سبحانه وتعالى എനിക്ക് ഭൂമിയെ ഇങ്ങനെ മൊത്തത്തിൽ കാണിച്ചു തന്നു. സവ എന്ന് പറഞ്ഞാൽ ജമ വഖബൽ, അതിനെ ചെറുതാക്കി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ഫറായിതു മശാരിഖഹ വമഗാരിബഹ, അതിന്റെ കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഞാൻ കാണുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. കാണുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് സാധ്യതയുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ അത് കണ്ണുകൊണ്ട് നേരിട്ട് ഉണർവിൽ തന്നെ കാണുന്നതാകാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്റാഉം മിഅ്റാജും ഒക്കെ ഒറ്റ രാത്രിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു തആലക്ക് അത് കഴിവുള്ളവനാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതല്ല എങ്കിൽ അമ്പിയാക്കളുടെ വഹി കിട്ടുന്ന ഒരു രീതിയിൽപ്പെട്ടതാണ് സ്വപ്നത്തിൽ കാര്യങ്ങൾ ദർശിക്കുക എന്നുള്ളത്. അമ്പിയാക്കളുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, മറിച്ച് അത് വഹിയാണ്. അവർ സ്വപ്നത്തിൽ കാണുന്ന കാര്യം അത് ഹക്കായിരിക്കും. അപ്പൊ അങ്ങനെയാകാനും സാധ്യതയുണ്ട്, സ്വപ്നത്തിൽ കണ്ടതാകാനും സാധ്യതയുണ്ട്. രണ്ടിനുമുള്ള സാധ്യത അതിനുണ്ട്. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, ഭൂമിയുടെ മുഴുവൻ കിഴക്കും പടിഞ്ഞാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്, എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത്. എന്നിട്ട് ആ കാഴ്ചയിൽ കണ്ട ഒരു കാര്യം പറയുകയാണ്, വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹ മാ സവാലി മിൻഹ, എനിക്ക് കാണിച്ച ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉമ്മത്തിന്റെ ഭരണം അവിടെ എത്തുന്നതായിരിക്കും. ഈ ഉമ്മത്ത് അവിടെ എല്ലാം ഭരണം പിടിച്ചെടുത്ത് മുസ്ലിം ഉമ്മത്ത് അങ്ങനെ വികസിക്കും. ലോകത്തിന്റെ കിഴക്കും അഥവാ ജസീറത്തുൽ അറബിന്റെ കിഴക്കും പടിഞ്ഞാറുമൊക്കെ അങ്ങനെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇവിടെ മഷാരിക്കലും മകാരുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. അവിടെയാണ് മുൽക്കെത്തുമെന്ന് പറഞ്ഞത്, അധികാരമെത്തുമെന്ന് പറഞ്ഞത്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്സറുൽ മുൽക്ക്, അധികവും അധികാരവും കിട്ടുന്നത് കിഴക്കും പടിഞ്ഞാറും ആയിരിക്കും. ജസീറത്തുൽ അറബിന്റെ തെക്കും വടക്കും കുറവായിരിക്കും. അത് അതാണ് വാഖിഅ. നമ്മൾ സംഭവം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ശേഷമുള്ള ഫുതുഹാത്തുകൾ വിജയങ്ങളൊക്കെ നോക്കിയാൽ അത് കൂടുതലും ജസീറത്തുൽ അറബിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമാണ്, വടക്കും തെക്കും കുറവാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി, അവിടെ മുഴുവനും എന്റെ ഉമ്മത്തെത്തും എന്നുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് മുമ്പ് മറ്റു പല വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വഉതീതു അൽ കൻസൈൻ, എനിക്ക് രണ്ട് നിധികൾ കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞു. അൽ അഹ്മറ വൽ അബിയദ്, ചുവപ്പും അതുപോലെ തന്നെ വെളുപ്പുമായ രണ്ട് നിധികൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉതീതു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉതീതു ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടി കിട്ടി എന്നാണ്. കാരണം ഈ പറയുന്ന നിധി, ചുവപ്പും വെളുപ്പുമായിട്ടുള്ള നിധി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ജീവിതകാലത്തിലല്ല, അഥവാ ചുവപ്പും വെളുപ്പും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചുവപ്പ് എന്ന് പറയുന്നത് സ്വർണത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അഹ്മർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഹബാണ് സ്വർണമാണ്, വെളുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽദ അത് വെള്ളിയാണ്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് അത് കിസ്റയും അതുപോലെ തന്നെ കൈസറുമൊക്കെ മുസ്ലിമീങ്ങളുടെ കീഴിൽ വരും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഫാരിസുകാരുടെ അവരുടെ അധിക സമ്പത്തും അത് ദീനാറായിരുന്നു, സ്വർണമായിരുന്നു. അതുപോലെ തന്നെ റോമുകാരുടെ അധിക സമ്പാദ്യവും അത് ദിർഹമായിരുന്നു, വെള്ളിയായിരുന്നു. അപ്പൊ അതാണ് കിസ്റയും കൈസറും ഒക്കെ, റോമും പേർഷ്യയും ഒക്കെ നമ്മുടെ കയ്യിൽ വരും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ഇത് സംഭവിച്ചിട്ടുള്ളതാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് സംഭവിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഒരു അടയാളത്തിൽപ്പെട്ട കാര്യമാണ്. അവിടുന്ന് ഇതൊക്കെ അറിയിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. വഉതീതുൽ കൻസൈൻ, അഥവാ എന്റെ ഉമ്മത്തിന് രണ്ട് നിധികൾ കിട്ടും, ചുവപ്പും അതുപോലെ തന്നെ വെളുപ്പും, അഥവാ സ്വർണവും വെള്ളിയും അഥവാ കിസ്റയും കൈസറും ഒക്കെ നമ്മുടെ കീഴിൽ വരും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്നീ സഅൽതു റബ്ബീ ലി ഉമ്മതീ, ഞാൻ എന്റെ റബ്ബിനോട് എന്റെ ഉമ്മത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ദുആ ചെയ്തു, ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്, എന്താണ് ചോദിച്ചത്? അല്ലാ യുഹ്ലികഹ ബിസനത്തിൻ ബിആമ്മ, എന്റെ ഉമ്മത്ത് ഒരു പൊതുവായിട്ടുള്ള, സനത്തിൻ ആമ്മ എന്ന് പറഞ്ഞാൽ ഒരു വരൾച്ച, ഒരു പൊതുവായിട്ടുള്ള ക്ഷാമം വന്നിട്ട്, ഒരു വരൾച്ച വന്നിട്ട് എന്റെ ഉമ്മത്ത് ഒന്നാകെ നശിച്ചു പോകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. ഒന്നാകെ വരൾച്ച വന്ന് ഉമ്മത്ത് മുഴുവനായി നശിച്ചു പോകാതിരിക്കാൻ. വരൾച്ച എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ വിശപ്പും ദാഹവും എല്ലാ പ്രയാസങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വേറെ ചില റിവായത്തിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇന്നി ലൻ ഉസല്ലിത അല ഉമ്മതിക ജുഅൻ ഫയുഹ്ലികകും ഫീ, അല്ലാഹു തആല പറഞ്ഞതായി താങ്കളുടെ ഉമ്മത്തിന് ഒരിക്കലും വിശപ്പ് പൂർണ്ണമായി ഉണ്ടാവുകയും അങ്ങനെ അവരെല്ലാവരും നശിച്ചു പോകുന്നൊരവസ്ഥ അതുണ്ടാകുകയില്ല എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി അള്ളാഹുവിനോട് അത് ദുആ ചെയ്തു. രണ്ടാമതായി ദുആ ചെയ്തത് വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹ ബൈളതഹും, വഅല്ലാ യുസല്ലിത അലൈഹിം അദുവ, ശത്രുക്കൾ ഒന്നാകെ മേൽക്കോയ്മ കേറി വരിക, മുസ്ലിമീങ്ങൾക്ക് മേലെ മുഴുവൻ ശത്രുക്കളും, മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ മേലെ വരിക, അവരെ അധികാരത്തിലായിക്കൊണ്ടാകട്ടെ, യുദ്ധം ചെയ്തുകൊണ്ടാകട്ടെ അങ്ങനെ മുസ്ലിമീങ്ങളുടെ മേലെ ശത്രുക്കൾ വരുന്ന അവസ്ഥ മുഴുവൻ മുസ്ലിമീങ്ങളുടെ മേൽ മിൻസിവാം ഫുസുഹീം, എന്നാൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള അത്തരത്തിലുള്ള ചില അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ തന്നെ മിൻസിവാ അംഫുസിഹിം ഇടയിൽ നിന്നുള്ള ഒഴിവാക്കി പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞത് അത് മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആലയോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹു അനുവദിച്ചു കൊടുത്ത രണ്ട് കാര്യവും അനുവദിച്ചു കൊടുക്കാത്ത രണ്ട് കാര്യവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുവദിച്ചു കൊടുത്ത കാര്യത്തിൽ പെട്ടതാണ് മുഴുവൻ ഒന്നാകെ നബി സല്ലല്ലാഹു അലൈഹി മുഴുവൻ ഒന്നാകെ നശിപ്പിക്കപ്പെടുകയില്ല വരൾച്ചകൾ കൊണ്ട്, അതുപോലെ ഒന്നാകെ വെള്ളപ്പൊക്കമോ മറ്റോ ഒന്ന് നശിപ്പിക്കപ്പെടുകയില്ല, അതുപോലെ തന്നെ അനുവദിക്കപ്പെടാത്ത കാര്യത്തിൽപ്പെട്ടതാണ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഭിന്നിപ്പുകൾ അതുണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ആ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നതും അതുണ്ടാകുമെന്നുള്ളത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത്, അഥവാ അവർക്കിടയിലുള്ളത് ഒഴികെ അത് എന്തായാലും ഉണ്ടാകും, അതല്ലാത്തത് റബ്ബേ മുസ്ലിമീങ്ങൾക്കിടയിൽ അവരൊന്നാകെ ശത്രുക്കൾ വന്ന് മേൽക്കോയ്മ ഉണ്ടാകുന്നത് ഉണ്ടാകരുത്. ഇനി ആ ഇടയിലുള്ള മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ആളുകൾ ഫൈസ്തബിഹബയല്ലത്തഹും, അവരാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നത്. ഇത് ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാവുന്ന കാര്യമാണ്. തർത്താരികളും അതുപോലെയുള്ള ധാരാളം മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്നുള്ള ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ആയം നോക്കിയാൽ മുശ്രിക്കുകളായ ആളുകൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചതിനേക്കാളും കൂടുതലാണെന്ന് കാണാം. തർത്താരികൾ ബാഗ്ദാദിൽ വന്നിട്ട് മാസങ്ങളോളം മുസ്ലിമീങ്ങളെ ഒന്നാകെ കൊല്ലുകയും അങ്ങനെ അവിടെ മുഴുവൻ രക്തച്ചൊരിച്ചിലും രക്തപ്പുഴകൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ എത്രയോ ഗ്രന്ഥങ്ങൾ അത് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഫിത്നകൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ധാരാളം പല കാലഘട്ടങ്ങളിലും മുസ്ലിമീങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ തന്നെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശത്രുക്കൾ ഒന്നാകെ വന്നിട്ട് മുഴുവൻ മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് അത് സംഭവിക്കുകയില്ല. ചിലപ്പോൾ ഏതോ ഒന്നോ രണ്ടോ രാജ്യങ്ങളൊക്കെ അവർക്ക് നശിപ്പിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളെയും ഒന്നാകെ നശിപ്പിച്ചു കളയാം എന്നൊരു ശത്രുവിനും തീരുമാനിച്ചാൽ നടക്കുകയില്ല. കാരണം അള്ളാഹു തആലയുടെ വിധിയിൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, അള്ളാഹു അതിനെ അനുവദിക്കുകയില്ല. അതുപോലെ മുഴുവൻ മുസ്ലിമീങ്ങൾ ഒന്നാകെ വരൾച്ച കൊണ്ട് നശിപ്പിക്കപ്പെടുക അതും ഉണ്ടാകുകയില്ല. ചിലപ്പോൾ ചില ഏതെങ്കിലും രാജ്യങ്ങളിൽ ദാരിദ്ര്യവും അതുപോലെ വരൾച്ചയൊക്കെ ഉണ്ടാകാം, അങ്ങനെ അവിടെയുള്ള കുറച്ച് മുസ്ലിമീങ്ങൾ മരിച്ചേക്കാം, പക്ഷെ മുഴുവൻ മുസ്ലിമീങ്ങളും അങ്ങനെ നശിപ്പിക്കപ്പെടുകയില്ല. അതുപോലെ വെള്ളപ്പൊക്കത്തിന്റെ കാര്യവും പറഞ്ഞു, വെള്ളപ്പൊക്കം വന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ഒന്നാകെ മരണപ്പെട്ടതുപോലെ അങ്ങനെയും സംഭവിക്കുകയില്ല. മുഴുവൻ മുസ്ലിമീങ്ങൾ ഒന്നാകെ നശിപ്പിക്കപ്പെടുകയില്ല, അത് ആര് ശ്രമിച്ചാലും അത് സംഭവിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇന്ന റബ്ബി ഖാല, എന്റെ റബ്ബ് പറഞ്ഞു. ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് സംസാരിക്കുമെന്നുള്ളതിന് തെളിവുമുണ്ട്. അള്ളാഹു ഖുർആൻ മാത്രമല്ല അള്ളാഹു സംസാരിച്ച കലാം, അതല്ലാത്ത സംസാരങ്ങളും അള്ളാഹു തആലക്കുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കും. എന്താണ് സംസാരിച്ചത്? യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നി ഇദാ ഖളൈതു ഖലാഅൻ, തീർച്ചയായും ഞാനൊരു വിധി നടപ്പാക്കി കഴിഞ്ഞാൽ, ഫഇന്നഹു ലാ യുറദ്, അത് പിന്നീട് മടക്കപ്പെടുകയില്ല. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പ്രാപഞ്ചികമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്, അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ. ഇനി ദുആ ചെയ്താലും ഇല്ലെങ്കിലും ഇത് അള്ളാഹു തആലയുടെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ടതാണ്, അത് അങ്ങനെയേ നടക്കുകയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, വഇന്നി അഅതൈതുക ലഉമ്മതിക അല്ലാ ഉഹ്ലികകും ബിസനതിൻ ബിആമ്മ, ഞാനിതാ നിനക്ക് വാഗ്ദാനം നൽകുന്നു, നിനക്ക് നൽകുന്നു നിന്റെ ഉമ്മത്തിനെ ഒന്നാകെ വരൾച്ച കൊണ്ട് നശിപ്പിക്കുകയില്ല എന്നുള്ളത്. വഅല്ലാ ഉസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബീഹ ബൈളതഹും, അതുപോലെ തന്നെ ശത്രുക്കൾ ഒന്നാകെ മുസ്ലിമീങ്ങളുടെ മേൽ മേൽക്കോയ്മ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതും അതും സംഭവിക്കുകയില്ല. മിൻ സിവാ അൻഫുസിഹിം, നേരത്തെ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് ചോദിച്ചത്. എന്നാൽ അവർക്കിടയിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അവരുണ്ടാക്കും. അവർ ആ രൂപത്തിൽ ഫയസ്തബീഹ ബൈളതഹും, അവർ പരസ്പരം എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും. വല ഉജ്തമ അലൈഹിം മിൻ അഖ്താരിഹ, ഇനി ആ മുശ്രിക്കുകളായ ആളുകൾ മുഴുവൻ നാടുകളും ഒരുമിച്ചാൽ, എല്ലാ നാട്ടിലും മുശ്രിക്കുകളും വിചാരിച്ചു നമുക്കൊരു ഇന്റർനാഷണൽ അലയൻസ് ഉണ്ടാക്കാം, മുഴുവൻ മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിമീങ്ങളെയും കൊന്നുകളയാം, സംഭവിക്കുകയില്ല. അള്ളാഹു തആല പറയുന്നു, വല ഉജ്തമ അലൈഹിം മിൻ അഖ്താരിഹ, മുഴുവൻ നാടുകളും അതിനുവേണ്ടി ഒരുമിച്ചാലും അത് സംഭവിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ സംഭവിക്കുന്ന കാര്യം ഇതാണ്, ഹത്ത യക്കൂന ബഅളുഹും യുഹ്ലിക്കു ബഅള, എന്നാൽ നിങ്ങളിൽ ചില ആളുകൾ നിങ്ങളെ ചില ആളുകളെ നശിപ്പിക്കും, വയസ് ബി ബഅളുഹും ബഅള, നിങ്ങളിൽ ചില ആളുകൾ മറ്റു ചിലരെ ബന്ദികളാക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചറിയിക്കുകയാണ്. അപ്പൊ ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഖവാരിജുകളുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ ഇത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് കാലഘട്ടത്തിലെയും ഖവാരിജുകൾ അവരാണ് മുസ്ലിമീങ്ങളുടെ രക്തം ഹലാലാക്കുന്നത്. മുസ്ലിമീങ്ങളെ കൊല്ലുന്നതിനോ അവരെ ഉപദ്രവിക്കുന്നതിനോ യാതൊരു പ്രയാസവും അവർക്കുണ്ടാവുകയില്ല. കാരണം ആദ്യം തന്നെ അവർ മുസ്ലിമീങ്ങളെ കാഫിറാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടാകും. ആരാണോ ഈ ദീനനുസരിച്ച് ഭരിക്കാത്തത് അവൻ കാഫിറാണ് എന്ന് പറയും, അത് നിരുപാധികമായി പറയും. അങ്ങനെ ശരീഅത്തിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭരണാധികാരി കാഫിറാണെന്ന് പറയും. പിന്നീട് രണ്ടാമത് മല്ലം യുക്കഫിറുൽ മുശ്രിക്കീൻ ഫഹു മുശ്രിഖ്, ആരാണ് മുശ്രിക്കിനെ കാഫിറാക്കാത്തത് അവനും കാഫിറാണെന്ന് പറയും. അപ്പൊ ആ ഭരണാധികാരിയെ കാഫിറാക്കാത്ത നാട്ടുകാരെ മുഴുവൻ, ആ ഭരണാധികാരികൾക്ക് ബൈഅത്ത് ചെയ്ത നാട്ടുകാരെ മുഴുവൻ കാഫിറാക്കും. അങ്ങനെ ഒരു നാടിനെ മുഴുവൻ കാഫിറാക്കാൻ അവർക്ക് അവരെ പിഴച്ച ഒന്നോ രണ്ടോ കായിദകൾ, തത്വങ്ങൾ മതി. ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുക, പിന്നീട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ അതിനെ തെറ്റായി ദുർവ്യാഖ്യാനിക്കുക, അങ്ങനെ മുഴുവൻ കാഫിറാക്കും. അങ്ങനെ കാഫിറാക്കിയാൽ പിന്നീട് അവർക്ക് ആ ആളുകളെ കൊല്ലുന്നതിന് ഒരു ദയ ഉണ്ടാവുകയില്ല. കാരണം കാഫിറുകളാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് ജിഹാദിന്റെ ആയത്തുകളെ കോതി കൊല്ലുന്നത് കാണാൻ സാധിക്കും. ഇത് സത്യമാണ്. ചില ആളുകളൊക്കെ അത് വിചാരിക്കാറുണ്ട് അത് മീഡിയ അങ്ങനെ പറയുന്നതാണ് സത്യമല്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ മുമ്പ് മദീനയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു സിറിയക്കാരനായ ഒരു നാട്ടുകാരൻ അയാളെ പരിചയപ്പെടുകയുണ്ടായി. അയാൾ ഒരു വിദ്യാർത്ഥിയാണ്. അയാൾ അവിടെ വന്ന് പഠിക്കാൻ വന്ന് ഒരു വിദ്യാർത്ഥിയാണ്, നല്ലവനായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ചോദിക്കേണ്ട, നിങ്ങളുടെ നാട്ടിലാണല്ലോ ഇത്തരം ദാഇഷ് പോലെയുള്ള ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ ഉള്ളത്, എന്താണ് അതിന്റെ ഹഖീഖത്ത്? നാട്ടിൽ മീഡിയയിൽ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊക്കെ അതുപോലെ തന്നെയാണ്. അവൻ പറഞ്ഞു, അതുപോലെയാണെന്നല്ല, അതിനേക്കാളും ഗുരുതരമാണ് കാര്യം. യഥാർത്ഥത്തിൽ സിറിയയിലും ഇറാഖിലുമൊക്കെ അവരാദ്യം ടാർഗറ്റ് ചെയ്യുന്നത് അവിടെയുള്ള സലഫികളെയാണ് എന്നാണ് പറഞ്ഞത്. അത് അവർക്ക് ഏറ്റവും വലിയ ശത്രുത സലഫികളെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നു, ഒരു നാട്ടിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ സലഫികളായ വിദ്യാർത്ഥികളെയും താലിബുൽ ഇൽമിനെയും പണ്ഡിതന്മാരെയും അവർ കൊന്നുകളയും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും മറ്റും സലഫി ഉലമാക്കളായ ഷെയ്ഖ് സാലിൽ ഫോസാൻ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാസ്, ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് മുഫ്തി, ഇവരുടെയൊക്കെ ദാഇഷിനെതിരെയുള്ള ISIS ഫത്വകളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ ഇതൊക്കെ ആളുകൾക്കിടയിൽ, ഇവര് അപകടകാരികളാണ്, ഇവരോടൊപ്പം പോകാൻ പാടില്ല, ഇവർ ഖവാരിജുകളാണ് എന്നൊക്കെയുള്ള വ്യക്തമായി അവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരുവൻ ഉണ്ടായിരുന്നു ഒരു നാട്ടിൽ. ആ നാട്ടിലേക്ക് ഈ ആളുകൾ ആദ്യം എത്തിയപ്പോൾ ആദ്യം ഇവനെയാണ് അവർ ഉന്നം വെച്ചത്, ഇവനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ അത് സത്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ രക്തം അത് ഹലാലാക്കുക എന്നുള്ളത് സത്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസിൽ ഖുദ്സിയായ ഈ ഭാഗത്തിൽ നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് തമ്മിലുള്ള ചില ആളുകൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം അയച്ചുവിടുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബന്ദികളാക്കുകയും ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിയാൽ മുഴുവനായിട്ട് മുശ്രിക്കുകൾക്ക് മുസ്ലിമീങ്ങളെ ഈ അടിച്ചമർത്താൻ അതൊരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്തിൽ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതാണ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ആദ്യ ഭാഗത്ത് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയമില്ല. അഥവാ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കും അല്ലെങ്കിൽ ശിർക്ക് അവരിൽ സംഭവിക്കും എന്നുള്ള കാര്യം ഇതിലില്ല. അതിലുള്ളത് ബാക്കിയുള്ള ഭാഗത്താണ്. അതാണ് അദ്ദേഹം പിന്നീട് കൊടുത്തത്. കാരണം അത് സഹീഹ് മുസ്ലിമിൽ ആ ഭാഗം വന്നിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ ഹദീസിന്റെ ഭാഗത്തോടൊപ്പം അതിന്റെ താഴെയുള്ള കുറച്ച് സിയാദത്ത് അത് സഹീഹുൽ ബർഖാനിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലും അബൂദാവൂദിലും ഇബ്നു മാജയിലും ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് അദ്ദേഹം അടുത്തത് പറഞ്ഞത്. അത് വായിക്കാം. വറവാഹുൽ ബർഖാനി ഫി സഹീഹി വസാദ, ഇമാം ബർഖാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചിരിക്കുന്നു വസാദ. അതായത് ഇതിനോടൊപ്പം അദ്ദേഹം ഇനി പറയാൻ പോകുന്ന വാചകങ്ങൾ കൂടി, ഹദീസുള്ള വാചകങ്ങൾ കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇമാം ബർഖാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പേര് അൽ ഹാഫിൽ അഹമ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കർ അൽ ബർഖാനി എന്നാണ്. അദ്ദേഹത്തിന്റെ നാടാണ് ബർഖ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ബർഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടാണ്. അദ്ദേഹത്തിന്റെ ദാറുഖുത്തിനി റഹിമഹുല്ലാ, വലിയ മുഹദ്ദിസാണ്, അറിയപ്പെട്ട മുഹദ്ദിസാണ്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ അൽ ഖത്തീബ് അൽ ബഗ്ദാദി എന്ന് പറയുന്ന വലിയ ആലിമുണ്ട്, അദ്ദേഹത്തിന്റെ ഷെയ്ഖുമാണ് ഈ അൽ ബർഖാനി അഹമ്മദ് ബിൻ മുഹമ്മദ് അബൂബക്കർ അൽ ബർഖാനി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സഹീഹാണ് സഹീഹു അൽ ബർഖാനി എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രന്ഥത്തിലാണിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ബുഖാരി മുസ്ലിം ഇങ്ങനെയൊക്കെ കേൾക്കും, അതല്ലാത്ത പല പണ്ഡിതന്മാരെയും കേൾക്കാറില്ല. അപ്പൊ അദ്ദേഹം അറിയപ്പെട്ട ഒരു മുഹദ്ദിസാണ്. ഹിജറ 425 അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. മുത്തഖദ്ദീമികളിൽപ്പെട്ട ആളാണ്, വളരെ മുൻഗാമികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നു, അഥവാ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നമാ അഖാഫു അലാ ഉമ്മത്തി അൽ അഇമ്മത്തൽ മുദല്ലീൻ, തീർച്ചയായും ഞാൻ എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അൽ അഇമ്മത്തുൽ മുദല്ലീൻ, വൈബേഴ്പിക്കുന്ന ഇമാമുമാരെയാണ്, നേതാക്കന്മാരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ അൽ അഇമ്മത്തുൽ മുദല്ലീൻ, വൈബേഴ്പിക്കുന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു അതിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് ഉലമാ ഉദ്ദലാല, വഴികേടിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും, പല ബിദഅത്തുകളിലേക്കും ശിർക്കിലേക്കും നയിക്കുന്ന പണ്ഡിതന്മാർ. അതുപോലെ തന്നെ ഹുക്കാമുൽ ഫസാദി വദ്ദലാല, ദലാലത്തിലേക്കും ഫസാദിലേക്കും നയിക്കുന്ന ഭരണാധികാരികളും ഉണ്ടാകും. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹമുണ്ടാക്കിയിട്ടുള്ളത് ആരാണെന്ന് ശരിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരല്ല. ഒന്നിക്കിൽ ഈ വൈബേഴ്പ്പിക്കുന്ന ഇതുപോലെയുള്ള പണ്ഡിതന്മാരായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ഉണ്ടാകുന്ന ഭരണാധികാരികളായിരിക്കും. നമുക്കറിയാം ഇമാം മുഹമ്മദ് റഹിമുള്ളയുടെയൊക്കെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ബിദഅത്തിന് ഏറ്റവും കൂടുതൽ ആ ബിദഅത്തിന് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്ത, അതിനുവേണ്ടി എല്ലാ രൂപത്തിലുള്ള തുണയും നൽകിയത് അന്നത്തെ ഭരണാധികാരികളായിരുന്നു. അപ്പം ആ ഭരണാധികാരികളിൽ ഒരു മാറ്റം വന്നപ്പോഴാണ് ഇമാം മുഹമ്മദ് റഹിമുള്ളക്ക് അള്ളാഹുവിൻ്റെ സഹായത്താൽ ആ സുന്നത്ത് സഹായിക്കപ്പെട്ടത്. അപ്പം അതങ്ങനെ ഉണ്ടാകും, ചില ബിദഅത്തുകൾ പ്രത്യേകമായി ഒരു നാട്ടിൽ പ്രചരിക്കാൻ ചിലപ്പോൾ അവിടെയുള്ള ഭരണാധികാരികൾ മതിയാകും, അതല്ലെങ്കിൽ ചില ഫസാദുകൾ അവിടെ പ്രചരിക്കാൻ ഭരണാധികാരികൾ കാരണമാകാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ എല്ലാ നാട്ടിലും ഉണ്ടാകുന്ന ഭരണാധികാരികൾ മുസ്ലിം നാടുകളിലായിരിക്കും. എന്നാൽ എല്ലാ നാടുകളിലും ഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസാദ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്, ഉലമാ ഉദ്ദലാല, വഴികേടിന്റെ ചില പണ്ഡിതന്മാരാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് തന്നെ നമ്മുടെ നാടുകളിൽ ചിന്തിച്ചു നോക്കിയാൽ അത് കാണാം. സാധാരണക്കാരായ എത്രയോ ആളുകൾ അവരുടെ വഴികേടിൽ തന്നെ തുടരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗഹീദ് നേർക്കു നേരെ പറഞ്ഞു കൊടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞു കൊടുത്താൽ, നമ്മൾ ക്ഷണിക്കുന്നത് സഹാബത്തിന്റെ മാർഗത്തിലേക്കാണ്, പുതിയ മാർഗത്തിലേക്കല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് സ്വീകരിക്കാൻ വലിയ തടസ്സമുണ്ടാവുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ദലാലത്തിന്റെ വഴികേടിന്റെ പണ്ഡിതന്മാർ, അവരേതൊരു ബാത്തിലാണോ ഉള്ളത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഉപദേശങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഇങ്ങനെയുള്ള വൈബേഴ്പ്പിക്കുന്ന നേതാക്കന്മാരെയാണ് എന്ന് പറയാൻ കാരണം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹം കിതാബ് തൗഹീദ് വിശദീകരിക്കുന്ന സമയത്ത് ഈ ഭാഗം എത്തിയപ്പോൾ, ഈ ഹദീസ് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം. ആ വാചകങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്, അത് വായിക്കാം. അദ്ദേഹം പറഞ്ഞു, വഹാദിഹിൽ ഉമ്മ തുബ്തല ബി ഉലമാ ഇസൂഇൻ യൻതസിബൂന ഇലൽ ഇൽം, ഇൽമിലേക്ക് ചേർത്തി പറയുന്ന ചില പണ്ഡിതന്മാരാൽ ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുന്നതാണ്. ലാക്കിൻ ഇന്നമാ യഹ്മിലൂന ഇൽമ ബിലാ സകാ യൻഫുസ്, യഥാർത്ഥത്തിൽ ഈ ദലാലത്തിന്റെ പണ്ഡിതന്മാർ അവർ സ്വന്തത്തിന് ഒരു തസ്കിയത്തും ഇല്ലാത്ത, സ്വന്തത്തിനൊരു പരിശുദ്ധിയും ഇല്ലാത്ത ചില ഇൽമാണ്. സ്വന്തത്തിനൊരു സ്വന്തം തടിക്കൊരു ഉപകാരം അത് ഉണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഇൽമാണ് അവർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലാ യൻതഫിഉന ബിൽ ഇൽമി വലാ യൻഫഉന ബിഹി, ഇൽമു കൊണ്ട് അവർക്കും ഉപകാരമില്ല, നാട്ടുകാർക്കും അവരുടെ ഇൽമു കൊണ്ട് ഒരു ഉപകാരവുമില്ല. ഇൽമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ സ്വന്തത്തിനോ നാട്ടുകാർക്കോ ഒരു ഉപകാരവുമില്ല. ബല്യത്തഖിദൂന ഇൽമഹും വസീലതൻ ലിസദ്ദിൽ ഉമ്മത്തി അനിൽ ഹഖ് വൽ ഇസ്തിഖാമ, പക്ഷെ അവർക്ക് കിട്ടിയ ഇൽമ അവർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉമ്മത്തിനെ ഹക്കിൽ നിന്നും തടയാനാണ്. അതാണ് അവർക്ക്, അവർ പഠിക്കുന്ന അറബി പഠിക്കുന്നതാകട്ടെ, ഉസൂലുകൾ പഠിക്കുന്നതാകട്ടെ, മറ്റ് പല ഇൽമുകൾ അവർ പഠിക്കും, പക്ഷെ അതൊക്കെ അവർ ഉപയോഗിക്കുന്നത് ഉമ്മത്തിനെ ഹക്കിൽ നിന്ന് തടയാൻ മാത്രമായിരിക്കും. വഇമ്മ അന്നഹും യതആലമൂന വല ഇൽമ ഇൻദഹും, അല്ലെങ്കിൽ വെറുതെ വലിയ പണ്ഡിതനാണ് എന്ന് മുത്തആലിമായിട്ട് ഇൽമു നടിക്കുന്ന അവസ്ഥ. അദ്ദേഹം പറയുന്നു, വക്കീൽ അൽ സിൻഫൈൻ മൗജൂദുൻ അല്യഹും, ഈ രണ്ടിന് ആൾക്കാരുമുണ്ട്. ഒന്നുകിൽ വെറുതെ ഇങ്ങനെ ഇൽമുണ്ട് എന്ന് നടിക്കും, ബാഹ്യമായിട്ട് എനിക്ക് ഇൽമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ അല്ലാമയാണ്, സുൽത്താൻ ഉലമയാണ്, ഖമറുൽ ഉലമയാണ് എന്നൊക്കെ പറഞ്ഞ് നടിക്കും. അല്ല എങ്കിൽ ജനങ്ങളെ ആ ഹക്കിൽ നിന്നും തടയാനായിരിക്കും ഇവർ ഇൽമു ഉപയോഗിക്കുക. ഇവർ അറബി പഠിച്ചത്, ഇവർ ഉസൂലുകൾ പഠിച്ചത്, ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കിതാബ് വായിച്ച് ജനങ്ങളെ വൈബേഴ്പ്പിക്കാനായിരിക്കും. രണ്ടിലൊന്നും അവർ സംഭവിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വതസ്മൗ അജബൻ മിമ്മൻ യൻതസിബൂന ഇലൽ ഇൽമിൽ യൗം, ഇൽമിലേക്ക് ചേർത്തി പറയുന്ന ചില കാര്യങ്ങൾ വളരെ അത്ഭുതകരമാണ്. നിങ്ങൾ അവരുടെ വിഷയം കേട്ടാൽ അത്ഭുതപ്പെടും. വഖദ് യുസമ്മീ നഫ്സഹു വലാ യുസമ്മ, അവരതാ അവരെ സ്വന്തത്തിൽ തന്നെ അവരുടെ പേര് പറയുകയാണ്. വലാ യുസമ്മ, അവരെ ആരും വിളിച്ചതല്ല. മുഫ്തി അദ്ദൗലത്തിൽ ഫുലാനിയ, ചില നാട്ടിലെ മുഫ്തിയാണ് എന്ന് വരെ ഈ ഇൽമിന്റെ പേരിൽ പറയുന്ന ഈ പണ്ഡിതന്മാർ പറയും. വഹാസത്തൻ ഫിദ്ദൗലത്തിൽ കാഫിറ, ചില കാഫിറായ നാട്ടിലാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. കാഫിറായ നാട്ടിൽ അവർ അവിടുത്തെ മുഫ്തിയാണെന്നാണ് പറയുന്നത്. ലൈസ ഹുനാക സുൽത്ത, മുസ്ലിമീങ്ങൾക്ക് അവിടെ ഭരണമൊന്നുമില്ല. ഫയതസമ്മ ബിഹാദല്ലി സുമ്മ യുദില്ലുന്നാസ്, എന്നിട്ട് ഈ പേരിടുകയാണ് അല്ലെ. യഥാർത്ഥത്തിൽ ഒരു നാട്ടിൽ മുഫ്തി എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം. അതുപോലുമില്ല, ഒരു കാഫിറായ രാജ്യത്തിലാണ് ഞാൻ മുഫ്തിയാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരാളെ പേര് പറയും, എന്നിട്ട് അങ്ങനെ ജനങ്ങളെ അതിന്റെ പേരിൽ വഴിപേൽപ്പിക്കുകയാണ്. പിന്നീടുള്ള വഴിപേൽപ്പിന്റെ ഫത്വക്ക് അത് ഇന്ത്യൻ മുഫ്തി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞ ഫത്വയാണ് എന്നൊക്കെ ആയിരിക്കും പറയുക. ആളുകൾ ആയിരിക്കും ഇത് കാര്യമായി എന്തോ തന്നെയാണ്, സൗദിയുടെ മുഫ്തി എന്നൊക്കെ പറയുന്നത് പോലെ അംഗീകരിക്കപ്പെടേണ്ട ആരോ ആണ് എന്ന് ധരിച്ചിട്ട് വലിയ ഫിത്തിന ഉണ്ടാകും. അത് ഈ കാലത്തില്ലെങ്കിൽ പിന്നീട് അത് വലിയ ഫിത്തിനായി തീരും. അപ്പൊ അതാണ് ഈ ഉലമാക്കൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇന്നമ അഖാഫു അലാ ഉമ്മത്തി അൽ അയ്മത്തൽ മുളില്ലീൻ, വഴിപേൽപ്പിക്കുന്ന പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ഇമാമുമാരെയാണ് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഖഅ അലൈഹി മുസ്സൈഫു ലം യുർഫഅ ഇലാ യൗമിൽ ഖിയാമ, മുസ്ലിമീങ്ങൾക്കിടയിൽ വാളും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി തുടങ്ങിയാൽ ലം യുർഫഅ ഇലാ യൗമിസ് ഖിയാമ, ഖിയാമത്ത് നാൾ വരെ പിന്നെ അത് ഉയർത്തപ്പെടുകയില്ല എന്നാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ കാര്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്കുയർന്ന വാള് അത് പിന്നീട് താണിട്ടില്ല. അത് ചില കാലഘട്ടങ്ങളിൽ അത് കുറഞ്ഞിരിക്കും, ചില കാലഘട്ടങ്ങളിൽ അത് കൂടിയിരിക്കും. മുസ്ലിമീങ്ങളായ എത്രയോ നല്ല പണ്ഡിതന്മാരെയും അതുപോലെയുള്ള സാധാരണക്കാരെയും കൊലപ്പെടുത്തുന്നത് പലപ്പോഴും മുസ്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളിന്ന് ഹൗത്തികൾ എന്ന് കേൾക്കുന്നുണ്ട്. ഇസ്ലാമിലേക്കാണ് അവർ ചേർത്തി പറയുന്നത് മുസ്ലിമീങ്ങളാണെന്നാണ് പറയുന്നത്. എത്ര എത്ര മുസ്ലിം പണ്ഡിതന്മാരെയാണ് യമനിലും മറ്റും അവർ കൊന്നു തീർത്തിട്ടുള്ളത്, എത്ര എത്ര സാധാരണക്കാരെ അവർ ഇതിനകം കൊന്നു തീർത്തിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഇറാനും അതുപോലുള്ള പല രാജ്യങ്ങളും അവിടെ ലക്ഷങ്ങളാണ് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ളത്. അതൊക്കെ ആ വാള് ഇനിയും ഉയർത്തപ്പെട്ടിട്ടില്ല. അത് എപ്പോഴാണ് ആ വാളിന് എപ്പോഴെങ്കിലും കുറച്ച് കുറവുണ്ടെങ്കിൽ, പണ്ഡിതന്മാർ പറഞ്ഞത് അത് തൗഹീദും സുന്നത്തും പ്രചരിക്കുന്നിടത്ത് മാത്രമാണ്. അത് എത്ര സത്യമാണ്, എവിടെയാണോ തൗഹീദും സുന്നത്തും നന്നായി പ്രചരിച്ചിട്ടുള്ളത് അവിടെ ഈ രക്തച്ചൊരിച്ചിൽ നമുക്ക് കാണുന്നത് കുറവായിരിക്കും. അതല്ലാത്ത സ്ഥലത്ത് ഇത് ധാരാളമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളിലേക്ക് പോലും എത്തുന്നത് ഉണ്ടാകും. അതിനുശേഷമാണ് നമ്മുടെ അധ്യായമായി ബന്ധപ്പെട്ട പ്രധാനമായ കാര്യം ഹദീസിൽ വരുന്നത്. എന്താണത്? വല തഖൂമുസ്സാഅത്തു ഹത്താ യൽഹഖ ഹയ്യു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ വഹത്താ തഅബുദ ഫിആമു മിൻ ഉമ്മത്തി അൽ ഔസാൻ. വല തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യൽഹഖ ഹയ്യു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ മുശ്രിക്കുകളോട് ചേരുന്നതുവരെ. വഹത്താ തഅബുദ ഫിആമു മിൻ ഉമ്മത്തി അൽ ഔസാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ഫിആം അഥവാ ചില ജമാഅത്ത്, ചില ഗ്രൂപ്പുകൾ, ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസാണിത്. അഥവാ അവസാന നാളിൽ അപ്പോൾ മാത്രമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ കാര്യം എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മുശ്രിക്കുകളുമായി ചേരുമെന്നാണ്. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മുശ്രിക്കുകളുടെ നാട്ടിലേക്ക് അവിടെ താമസിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ഹിജ്റ ചെയ്യുക, മറ്റു ആവശ്യങ്ങളൊന്നും ഇല്ലാതെ ആ നാടുകളിലേക്ക് യാത്ര ചെയ്യുക എന്നത് തന്നെ ഹറാമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ചില ആളുകൾ കൂടുതൽ ഭൗതികപരമായ സുഖങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള രാജ്യങ്ങളെ തേടിപ്പോയി അവിടെ താമസമാക്കും. ഒന്നുകിൽ അവരുടെ ആ ഒരു തലമുറ തന്നെ കുഫറിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാക്കും, അതല്ലെങ്കിൽ അവരുടെ തലമുറക്ക് ശേഷം അവർ ഇസ്ലാമിനെ തന്നെ മറന്നുപോകുന്ന തലമുറകളുണ്ട്. അതിന് വളരെ സത്യമാണ്. പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ചില സമയത്ത് ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം മറ്റു പല രാജ്യങ്ങളിലേക്ക് അവർ കുടിയേറും ചേക്കേറും. പിന്നീട് അവരുടെ രണ്ട് തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് തലമുറ കഴിയുമ്പോൾ അവർക്ക് ഇസ്ലാം എന്താണെന്ന് തന്നെ അറിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അത് ശിർക്കിലേക്ക് എത്തുന്ന ഒരു പടിയിൽപ്പെട്ടതാണ് അങ്ങനെയുള്ള നാടുകളിലേക്ക് പോയി അവിടെ താമസിക്കുക എന്നുള്ളത്. വഹത്താ ഫിആമു മിൻ ഉമ്മത്തി അൽ ഔസാൻ, അതുപോലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങളോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വരെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി കദ്ദാബൂന സലാസൂൻ, എന്റെ ഉമ്മത്തിൽ മുപ്പതോളം കളവ് പറയുന്ന ആളുകൾ വരാനുണ്ട്. കളവ് പറയുന്ന ആളുകൾ ധാരാളമുണ്ട് ഉമ്മത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ പ്രധാനികളായ തലവന്മാരായ 30 കള്ളന്മാരുണ്ടാകും, കളവ് പറയുന്ന ആളുകളുണ്ടാകും. എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് അവർ പറയുന്ന ഏറ്റവും വലിയ കളവ്? കുല്ലുഹും യസ്അമു അന്നഹു നബിയും, എല്ലാ ആളുകളും വാദിക്കും അവർ നബിയാണ് എന്നുള്ളത്. ഇത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നബിയാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വന്നു, ശേഷം സഹാബത്തിന്റെ കാലത്ത് സംഭവിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി അറിയാം, ഖാദിയാൻ എന്ന് പറയുന്ന പഞ്ചാബിൽ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി എന്ന പേരിലുള്ള ഒരു കാഫിർ, അയാൾ ഞാൻ നബിയാണെന്ന് വാദിക്കേണ്ടായി. അയാൾ പടിപടിയായിട്ടാണ് പറഞ്ഞത്, ആദ്യം ഞാൻ മസീഹാണെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ നബിയാണെന്ന് മാറ്റി പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും പറയുകയുണ്ടായി. അയാളെ കുറിച്ച് ചരിത്രങ്ങൾ വായിച്ചാൽ അറിയാം, അയാൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു മതമായിരിക്കാനാണ് സാധ്യത എന്നൊക്കെ പറയാൻ തെളിവുകളുണ്ട്. കാരണം അയാൾ അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കൂട്ടത്തിൽ ഒരാളാണ്. അത്രയും ദൗർഭാഗ്യവാനായ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലുള്ള ഈ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി. അവർ പിൻപറ്റുന്ന ആളുകളും അവരത്രയും ദൗർഭാഗ്യവാന്മാരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ഖാതമുൻ നബിയീൻ ലാ നബിയ ബഅദി, ഞാൻ നബിമാരുടെ കൂട്ടത്തിൽ അവസാനത്തെ ആളാണ്. ലാ നബിയ ബഅദി, എത്ര വ്യക്തമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഇത്ര വ്യക്തമായി പറഞ്ഞൊരു കാര്യം ഉണ്ടായിട്ട് പോലും ആളുകൾ ആ ഗ്രൂപ്പിന്റെ കൂടെയുണ്ട്. എന്തു പറഞ്ഞാലും ആ ഗ്രൂപ്പിന്റെ കൂടെ ആളുകളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞു, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. എന്നിട്ടും ആളുകൾ നബി ഉണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ തന്നെ ഖുർആൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ഹദീസ് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആ വഴികേടിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴികേടിലേക്ക് പോവുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് എപ്പോഴും തേടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇരിക്കേണ്ട കാര്യമാണ്. ഇന്നും നമുക്കറിയാം, പല ആളുകൾ തൗഹീദിൽ അടിയുറച്ചിരുന്ന ആളുകൾ പോലും ചില സമയത്തൊക്കെ ഇത്തരം ഗ്രൂപ്പുകളുടെ കൂടെ എത്തിപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അവരുടെ കാര്യങ്ങൾ കേട്ട് അവരോടൊപ്പം കൂടെ ഇരുന്ന് അങ്ങനെയാണ് അവർ ആ വഴിയിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ടാണ് ലാ നബിയ ബഅദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇവർക്കൊരു വ്യാഖ്യാനമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇവർ വ്യാഖ്യാനം. ഇവർ പറഞ്ഞു, ലാ എന്ന് പറയുന്നത് അത് നബിയ ബഅദി, എനിക്ക് ശേഷമുള്ള ഒരു നബിയുടെ പേരാണ് ലാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭാഷ പഠിച്ച ആളുകൾക്ക് അറിയാം, ലാ എന്ന് പറയുന്നത് നബിയ ബഅദി, എനിക്ക് ശേഷമുള്ള നബിയാണ്. നബിയുൻ ബഅദി എന്ന് വായിച്ചു അവർ. അപ്പോൾ അതിന് ഇത് മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവരുമായിട്ട് ചെറിയൊരു സംവാദമുണ്ടായി. അപ്പോൾ മുജാഹിദ് കൂട്ടത്തിൽ അല്ലെങ്കിൽ തൗഹീദിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നുകിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി അല്ലെങ്കിൽ കെ പി മുഹമ്മദ് മൗലവി ആരോ ഒരാളാണ്, അവർ തിരിച്ച് ചോദിച്ചു, എങ്കിൽ അറബി ഭാഷയിൽ നിങ്ങൾ എനിക്ക് ശേഷം നബിയില്ല എന്ന് പറഞ്ഞു തരണം. എങ്ങനെയാണത് പറയുക? എനിക്ക് ശേഷം നബിയില്ല എന്ന് എങ്ങനെയാണ് പറയുക? ലാ നബിയ ബഅദി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ള വളരെ നിലവാരം കുറഞ്ഞ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് പോലും അതിന്റെ കൂടെ ആളുകളുണ്ട് എന്നുള്ളതാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസിൽ തന്നെ കാണാം, അവസാന കാലഘട്ടത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പോലും, അദ്ദേഹം വീണ്ടും ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, ഇറങ്ങുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ചിട്ട് മാത്രമാണ് ഇവിടെ വിധിക്കുന്നത്. ഇവിടെ വർഷങ്ങളോളം ഇവിടെ ജീവിക്കും, ഇവിടെ വിധിക്കും, ഇവിടുത്തെ ഭരണാധികാരിയായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അനുസരിച്ചിട്ടാണ്. ആ ശരീഅത്തിലേക്ക് മറ്റൊരു നബി ഇനി വരുന്നില്ല. അദ്ദേഹം അവസാനത്തിൽ വന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിലാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം വരുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരിക. വളരെ വ്യക്തമായിട്ട് ഹദീസിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ ആളുകൾ പറയും, തആല സല്ലിലന, നമുക്ക് നിസ്കരിക്കണം, നമുക്ക് ഇമാമായിട്ട് നിസ്കരിക്കണമെന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുമ്പോൾ അദ്ദേഹം പറയില്ല, ഇന്ന ബഅദുക്കും അലാ ബഅദിൻ ഉമറ, തക്രിമത്തല്ലാഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ ആദരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളിൽ ചില ആളുകൾ തന്നെയാണ് ഇമാമം നിൽക്കേണ്ടത്, അവരാണ് ഭരണാധികാരി, ഞാൻ നിൽക്കുകയില്ല. അദ്ദേഹം ഇമാമായിട്ട് പോലും നിൽക്കുന്നില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് അതുണ്ടാകുന്ന സമയത്ത് മറ്റൊരു നബിക്ക്, ഒരു നേരത്തെ അദ്ദേഹം ഒരു നബിയാണ്, എന്നിട്ട് പോലും അദ്ദേഹം യാതൊരു സ്ഥാനവും അതിനെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുതിയ പുതിയ ആളുകൾ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖ് മൻസൂറ ലാ യദുറുഹു മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യാതിയ അംറുല്ലാഹ് വലാ തസാലു ത്വാഇഫ, ഒരു ത്വാഇഫത്ത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും, മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽപ്പെട്ട, അലൽ ഹഖ് മൻസൂറ എപ്പോഴും ഹഖിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ട് ഒരു ഉമ്മത്ത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ബിഷാറത്താണ്, സന്തോഷ വാർത്തയാണ്. ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഹക്കിൽ നിൽക്കുന്ന കക്ഷികൾ അവിടെ ഒന്നാകെ നശിച്ചു പോകും എന്ന് ധരിക്കേണ്ട. അതാണ് സലഫിയത്തിന്റെ പ്രത്യേകത. സലഫികളുടെ ചരിത്രം എന്ന് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലുള്ള ചരിത്രമാണ്. സലഫികൾ എന്നും ഒരേ മൻഹജിലാണ്, എന്നും ഉണ്ട്. നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ള ആളുകളാണ് സലഫികൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ മറ്റ് ബിദഅത്തിന്റെ കക്ഷികളെ ചില കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടും, പിന്നീട് നശിപ്പിക്കപ്പെടും, വേറെ ചില കാലഘട്ടങ്ങളിൽ വരും. അവരുടെയൊക്കെ എപ്പോഴാണ് അവരുണ്ടായിട്ടുള്ളത് അത് വ്യക്തമാണ്. എന്നാൽ സലഫികൾ എന്ന് പറയുന്ന സഹാബത്തിന്റെ അതേ മൻഹജിൽ വരുന്ന ഏത് കാലഘട്ടത്തിലുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളുടെ പുലർച്ചയാണത്. അഥവാ ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകും, അലൽ ഹഖി മൻസൂറ, സഹായിക്കപ്പെട്ടവനായിക്കൊണ്ട്. ആ സഹായിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, തെളിവുകൾ കൊണ്ടുള്ള സഹായമാണ്. അതെല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തിലും ഉണ്ടാകും. തെളിവുകൾ കൊണ്ട് ഹഖിന്റെ ആളുകൾ എപ്പോഴും മുന്തി നിൽക്കും. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ ആളുകൾ ഏത് കാലഘട്ടത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുമായി തെളിവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം പരാജയപ്പെടും. എന്ത് ബിദ്അത്ത് കൊണ്ടുവന്നാലും അതിന് അഹ്ലുസുന്നത്തിനും വൽ ജമാഅത്തിനും ഉലമാക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു ബിദ്അത്തും ഉണ്ടായിട്ടില്ല അതിന് മറുപടി ഇല്ലാതായിട്ട്. വളരെ കൃത്യമായി മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം തിരിച്ചിങ്ങോട്ട് പരിഹസിച്ചും ചീത്ത വിളിച്ചും, അതുപോലെ ശത്രുക്കളെയൊക്കെ നമുക്കെതിരെ ഒരുമിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ ഇത്തരം കക്ഷികൾ ഉണ്ടാവാറുള്ളത്. എന്നാൽ ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന സഹായം എന്ന് പറയുന്നത് ഭരണപരമായിട്ട് തന്നെ സഹായം ലഭിക്കും. ഷെയ്ഖ് സുലൈമാൻ റഹൈല അഫല്ലാഹുള്ള അദ്ദേഹം ഇത് എടുക്കുന്ന സമയത്ത് പറഞ്ഞതായി കാണാൻ സാധിക്കും. കമാ ഹദസ ഫി ഹാദിഹി ദൗലത്തുൽ മുബാറക, ഈ ബർക്കത്താക്കപ്പെട്ട ഈ ദൗലത്ത് ഈ രാജ്യത്ത് സംഭവിച്ചതുപോലെ. ഇന്ദമാ തഹാലഫൽ ഇമാമാൻ, രണ്ട് ഇമാമുമാർ ഒരുമിച്ചു. മുഹമ്മദ് ബിൻ സഊദ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ സഊദും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ഇവർ രണ്ടുപേരും ഒരുമിച്ചപ്പോൾ വലിയൊരു ദൗല, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായത്തായി ഒരു ദൗലത്തു തൗഹീദ്, തൗഹീദിന്റെ ഒരു ഭരണം തന്നെ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ അനുഗ്രഹമാണ്. എത്രയോ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് തൗഹീദിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ലഭിക്കാതിരുന്ന വലിയൊരു അനുഗ്രഹമാണ് 1200 വർഷം മുമ്പ് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളതിന് വലിയ ശുക്രു പറയണം. കാരണം അതിന്റെ അസർ, അടയാളം അത് ലോകത്തെല്ലായിടത്തും എത്തുന്നുണ്ട്. തൗഹീദ് പ്രചരിക്കുന്നതിനും സുന്നത്ത് പ്രചരിക്കുന്നതിനും യഥാർത്ഥത്തിലുള്ള സലഫി മൻഹജ് പ്രചരിക്കുന്നതിനും അതിന് കിട്ടുന്ന സഹായം ചെറുതല്ല. കാരണം ബിദഅത്തുകാരാണ് ഒരു നാട്ടിൽ ഭരണാധികാരിയായിട്ടുള്ളത് എങ്കിൽ അവിടുത്തെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അവരേറ്റവും ആദ്യം ശത്രുക്കളായി കാണുക ആ സലഫികളായിരിക്കും. അതിനെയായിരിക്കും അവർ ആദ്യം നിരോധിക്കുക. അവിടെ അത് അവർ അനുവദിക്കുകയില്ല. ആ സലഫി ദഅവത്ത് അവർ അനുവദിക്കുകയില്ല. ഇന്നും ലോകത്തത് പല രാജ്യങ്ങളിലും അത് നമുക്ക് കാണാവുന്നതാണ്. അവരത് അനുവദിക്കുകയില്ല. ചിലപ്പോൾ മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ പോലും അനുവദിച്ചാൽ പോലും സലഫി ദഅവത്തിന് അവർ പൂർണ്ണമായി ഇല്ലാതാക്കി കളയും. എന്നാൽ അള്ളാഹുവിന്റെ സഹായത്താൽ ചിലപ്പോൾ ഇങ്ങനെ ഭരണപരമായിട്ടുള്ള സഹായവും ചില സമയത്ത് കിട്ടും. എന്നാൽ തെളിവുകൾ കൊണ്ടുള്ള സഹായം അതെല്ലാ കാലത്തും ഉണ്ട്. ലാ യദുറുഹും മൻ ഹദലഹും, അവരെ വഞ്ചിച്ച ആളുകൾക്കൊന്നും അവരെ കൈവിട്ട ആളുകളൊന്നും അവർക്ക് ഉപദ്രവം ഉണ്ടാകില്ല. അത് കൂടെ നിന്ന് കൈവിട്ടാലും അഹ്ലുസുന്നത്ത് ഉറച്ചു നിൽക്കും. വലാ മൻ ഖാലഫും, അവരോടെതിരായിട്ടുള്ള ആളുകളും അവർക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല. ഹത്താ യതി അമ്റുല്ലാഹു തബാറക വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരുന്നതുവരെ അങ്ങനെ തന്നെയാണ്. എന്താണ് യതി അമ്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ വരെ തന്നെ ഇങ്ങനെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അവസാനം വരെ എന്നല്ല, മറിച്ച് അമ്റുല്ലാഹി ഖുർബ ഖിയാമിസ്, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസുകളിൽ കാണാൻ സാധിക്കും യമൻ ഭാഗത്തു നിന്നുള്ള വളരെ നേർത്ത ഒരു കാറ്റ് വീശാനുണ്ട്. ആ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ റൂഹും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പിടിച്ചെടുക്കും. അതാ മുഴുവൻ മുഅ്മിനീങ്ങളും, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ മരണപ്പെടും, വഫാത്താകും. പിന്നീട് ഒരു മുഅ്മിനും ബാക്കി ഉണ്ടാവുകയില്ല. ബാക്കിയുള്ള ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ശിറാറുന്നാസ്, ഏറ്റവും മോശപ്പെട്ട ആളുകളായിട്ടുള്ള ആളുകളാണ് ബാക്കി ഉണ്ടാവുക. അവർ വീണ്ടും ലാത്തയും ഉസ്സയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകും. അവരുടെ മേലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഖിയാമത്ത് നാൾ ഒരിക്കലും മുവഹ്ഹിദീങ്ങളുടെ മേൽ സംഭവിക്കുകയില്ല. ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൂടെയാണ് അവർക്കാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അതുവരെയുള്ള ആ കാലഘട്ടം വരെയുള്ള സമയത്ത് മുവഹ്ഹിദീങ്ങൾ, സലഫികൾ, അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് യഥാർത്ഥ ആദർശമുള്ള ആളുകൾ അവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഒരു കാലഘട്ടത്തിലും അവർ മുറിഞ്ഞു പോവുകയില്ല. ഇതൊരു ബിഷാറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത് വലിയ അത്ഭുതങ്ങളാണ്, പ്രവചനങ്ങളാണ്. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓരോന്നും നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. ഈ ഹദീസിലെ പ്രധാന വിഷയം അഥവാ ഈ ഭാഗത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞതാണ്. ഇതാണ് നമ്മൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അഥവാ ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങൾ ആരാധിക്കും, ഷിർക്ക് സംഭവിക്കും എന്നത് സത്യമാണ്. അതിനൊരാൾക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതിനെ നിഷേധിച്ചുകൊണ്ട് ഷിർക്ക് വരികയില്ല എന്ന് പറഞ്ഞിട്ട് ഷിർക്കാൻ കാര്യങ്ങളെ അത് തൗഹീദായി അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തെളിവുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഊനാ വൻഫഅ്നാ ബിമാ അല്ലംതനാ വസ്ജിദ്നാ ഇൽമ റബ്ബനാ തഖബ്ബൽ ബിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ യാ റഹ്മർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.